Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പ്രവൃത്തികൾ അധ്യാസം കൊണ്ടാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്ന ശാസ്ത്രവും അധ്യാസം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ്. അധ്യാസമൂലകമാണ് ഇതെല്ലാം എന്നാണ്. അതുകൊണ്ടാണ് ശാസ്ത്രത്തെ ചില ഭാഗങ്ങളിലൊക്കെ നിഷേധിക്കുന്നത്. ശാസ്ത്രം കൊണ്ട് മോക്ഷം കിട്ടത്തില്ല എന്നെല്ലാം പറയുമല്ലോ. അവിടെ നിഷേധിക്കുന്ന ഒന്ന്, ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഭഗവത്ഗീതയോ ഉപനിഷത്തുമൊക്കെയാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഈ പറയുന്ന വിധി പ്രതിഷേധ ശാസ്ത്രം. അധ്യാത്മ ശാസ്ത്രത്തിൽ തന്നെ ശാസ്ത്രം മോക്ഷത്തിന് സഹായിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് വിധി പ്രതിഷേധ ശാസ്ത്രത്തെയാണ്, അല്ല മോക്ഷശാസ്ത്രത്തെയല്ല. മോക്ഷശാസ്ത്രം മോക്ഷത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ മോക്ഷത്തിന് വഴിയില്ലാതെ വരും. ആ മുക്തി എന്ന് പറയുന്നത് അത് അനേകം ശൂന്യമാണെന്ന് പറയേണ്ടി വരും. മോക്ഷശാസ്ത്രം മാത്രമേ മോക്ഷത്തിന് ഉപകരിക്കത്തുള്ളൂ. മോക്ഷം എന്ന് പറയുന്നതിനെ കുറിച്ച് മനുഷ്യനെ അറിയുന്നത് തന്നെ ശാസ്ത്രത്തിൽ കൂടിയാണ്. അല്ലാതെ മോക്ഷത്തെക്കുറിച്ച് അറിയാൻ വഴിയില്ല. മോക്ഷം അലൗകികമായ കാര്യമാണ്. അലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിൽ നിന്നല്ലാതെ മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയില്ല. മറ്റൊരു വഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുപോലെ ഗുരു ഉപദേശമോ, ഗുരു ഉപദേശത്തിൽ തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. രണ്ടും രണ്ടല്ല, ഗുരു ഉപദേശമാണ് ശാസ്ത്രം. ഗുരു ഉപദേശത്തിൽ ശാസ്ത്രത്തിന് ഭിന്നമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഉപദേശമല്ല എന്നർത്ഥമാണ്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൽ ഗുരു ഉപദേശത്തിൽ നിന്ന് വിരുദ്ധമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രമല്ല എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മോക്ഷത്തിനുള്ള ഉപായം എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെയാണ്, അല്ല വേറെ മോക്ഷത്തിന് ഉപായമില്ല, വേറെ യാതൊരു ഉപായമില്ല. കാരണം അതീന്ദ്രിയമായ അലൗകികമായ വിഷയങ്ങളെ ശാസ്ത്രത്തിനല്ലാതെ, അതായത് ഗുരു ഉപദേശത്തിനല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് അത് പിടികിട്ടത്തില്ല. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് സേന്ദ്രിയമായ ഇന്ദ്രിയ അധീനമായ വിഷയങ്ങളെ അവന് പിടികിട്ടത്തുള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പറയുന്ന ശാസ്ത്രത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ വിധി പ്രതിഷേധ ശാസ്ത്രത്തെ നിഷേധിക്കുകയാണ്, അതായിരിക്കും. അല്ലെങ്കിൽ ഈ മോക്ഷശാസ്ത്രത്തെ തന്നെ മനുഷ്യൻ ജിജ്ഞാസു വേണ്ടവണ്ണം ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ശാസ്ത്രത്തെ നിഷേധിക്കും. ശാസ്ത്രത്തെ അവൻ ഉപയോഗിക്കുന്ന രീതി തെറ്റാവുമ്പോൾ, ചിലപ്പോൾ അത് ഏതും അങ്ങനെയാണല്ലോ, ഏത് ശക്തിയും തെറ്റായ രീതി ഉപയോഗിച്ചാൽ വിപരീത ഫലത്തെ ചെയ്യും. ആറ്റമിക് പവർ തെറ്റായ രീതി ഉപയോഗിച്ചാൽ അത് മനുഷ്യനെ സംഹരിക്കും. ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന് ഗുണം ചെയ്യും. അതുപോലെ തന്നെയാണ് ശാസ്ത്രവും. അതിനെ കൈകാര്യം ചെയ്യുന്നത് തെറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ശാസ്ത്രത്തെ നിഷേധിക്കും. അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആധ്യാത്മിക സാധനങ്ങൾക്കും ഉള്ളതാണ്, ശാസ്ത്രചിന്തനത്തിന് മാത്രമല്ല. ഏത് ആധ്യാത്മിക സാധനയും തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്താൽ, ഏത് നല്ല വസ്തുവും ദുഷിച്ച പാത്രത്തിൽ വെച്ചു കഴിഞ്ഞാൽ ആ വസ്തു ദുഷിക്കും. അത് ആ പാത്രത്തിന്റെ ദോഷമാണ്. അപ്പോൾ ശാസ്ത്രവും തെറ്റായ കൈകളിൽ എത്തിച്ചേർന്നാൽ, മനുഷ്യന്റെ ദുർവാസനകളോട് കൂടിക്കലർന്നാൽ ചിലപ്പോൾ അത് വിപരീത ഫലത്തെ ഉണ്ടാക്കുന്നു. ശാസ്ത്രം അഭിമാനത്തെ അഹങ്കാരത്തെയും മറ്റും ഉണ്ടാക്കി മനുഷ്യനെ നശിപ്പിക്കുന്നു. അതെല്ലാം ഭക്തി അന്ധതയെ ഉണ്ടാക്കുന്നു, യോഗം അഭിമാനത്തെ അഹങ്കാരത്തെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം എല്ലാ ആത്മീയ സാധനങ്ങൾക്കും ഉള്ള ദോഷമാണ്, ശാസ്ത്രത്തിന് മാത്രമുള്ളതല്ല. ശാസ്ത്രമാണ് ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രം പോലും എന്താണ്, അധ്യാസമൂലകമാണ്, അധ്യാസം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അധ്യാസം കാരണമായി സർവാണിജ ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി പ്രവൃത്താഹ എന്ന് പൂർവ്വത്തോട് അന്വയിച്ചു. പ്രവൃത്തിദാനി, ഇതെല്ലാം അതിനോട് അതിനെ നിമിത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഒരു സംശയം ഉണ്ടാവും. അതായത് മോക്ഷത്തിന് ആവശ്യം എന്താണ്? അവിദ്യയല്ല, വിദ്യയാണ്. അത് നേരത്തെ പറഞ്ഞു, വസ്തുസ്വരൂപ അവധാരണം വിദ്യാം ആഹുഹു. എന്താണ് വിദ്യ? വസ്തുസ്വരൂപ അവധാരണം, താൻ ആത്മാവാണ് എന്നുള്ള നിശ്ചയം, അതാണ് വിദ്യ. ഇവിടെ പറയുന്നു, എല്ലാ ശാസ്ത്രവും എല്ലാ വ്യവഹാരങ്ങളും അവിദ്യ കാരണമായിട്ടാണ്, എല്ലാം അധ്യാസമൂലകമാണെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യ അവിദ്യയിൽ നിന്നുണ്ടാകുമോ എന്ന് സംശയം വരുന്നു. അപ്പോൾ വിദ്യയ്ക്ക് കാരണം അവിദ്യയായി. ശാസ്ത്രത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്. ശ്രുതി അതും എന്താണ്, അധ്യാസം കൊണ്ടുണ്ടായെന്നാണ് പറയുന്നത്. ശ്രുതി പോലും ഉപനിഷത്ത് പോലും. അപ്പോൾ അവിദ്യയാണ് എല്ലാത്തിനും കാരണമെങ്കിൽ അവിദ്യയിൽ നിന്ന് വിദ്യ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരും. ഇരുട്ടിൽ നിന്ന് വെളിച്ചം എങ്ങനെ ഉണ്ടാകും? അതാണ് അടുത്ത് ചോദിക്കുന്നത്, കഥം പുനഃ അവിദ്യാവത് വിഷയാണി പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി ചെയ്തി കഥം പുന. ഇതെങ്ങനെ സംഭവിക്കും? അതൊരിക്കലും ശരിയാകത്തില്ലെന്നാണ്. എന്താണ് അവിദ്യാവത് വിഷയാണി? അവിദ്യാവാൻ, അവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അധ്യാസം. അവിദ്യാവാൻ എന്ന് പറഞ്ഞാൽ അധ്യാസവാൻ. അധ്യാസവാൻ എന്ന് പറഞ്ഞാൽ അധ്യാസമുള്ളവൻ. അവിദ്യാവാൻ എന്ന് വെച്ചാൽ അധ്യാസമുള്ളവൻ. അവിദ്യാവത് വിഷയാണി പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണി. അവിദ്യയുള്ളവന്റെ വിഷയമാണ് എന്നുവെച്ചാൽ അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു പ്രത്യക്ഷാദി പ്രമാണങ്ങളും ശാസ്ത്രാണി ശാസ്ത്രങ്ങളും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രമാണത്തിൽ നിന്നും ഉണ്ടാകുന്ന ജ്ഞാനം എങ്ങനെ പ്രമേയാകും എന്നാണ്. അവിദ്യയെ ആശ്രയിച്ചു നിൽക്കുന്ന പ്രമാണങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അറിവ് എങ്ങനെ യഥാർത്ഥ അറിവാകും എന്നാണ് ചോദ്യം. പ്രമാണങ്ങളെല്ലാം അവിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞു പ്രമാ എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. പ്രമയ്ക്ക് കാരണം അത്യന്ത ഉപയോഗിയായിരിക്കുന്ന ഒന്നിനാണ് പ്രമാണമെന്ന് പറയുന്നത്. ആത്മവിദ്യയെ സംബന്ധിച്ച് മുഖ്യമായ പ്രമാണം പറയുന്നത്, വിദ്യയ്ക്ക് പ്രമാണമായി പറയുന്നത് ശബ്ദത്തെയാണ്, ശബ്ദപ്രമാണം. അതാണ് മുഖ്യമായ പ്രമാണം. ശ്രുതി, അതാണ് ഇവിടുത്തെ മുഖ്യമായ പ്രമാണം. ശാസ്ത്രം, അതാണ് മുഖ്യമായ പ്രമാണം. ആത്മാവിനെ അറിയുന്നതിന് മുഖ്യപ്രമാണം ശാസ്ത്രമാണ്. അതിനിവിടെ വിശദീകരിച്ച് പറയും. ശാസ്ത്രമാണ്, ആ ശാസ്ത്രതയാണ് നമ്മൾ ഗുരുപദേശം എന്ന് പറയുന്നത്. അതാണ് മുഖ്യമായ പ്രമാണം. അത് കഴിഞ്ഞ് മറ്റ് പ്രമാണങ്ങൾക്ക് അവിടെ സ്ഥാനമുള്ളൂ. ആ പ്രമാണം പോലും, ശ്രുതി എന്ന് പറയുന്ന പ്രമാണം പോലും, പ്രത്യക്ഷം പ്രമാണമായിരിക്കുന്നത് പോലെ തന്നെ ശ്രുതി ശബ്ദം ഒരു പ്രമാണമാണ്. ശബ്ദത്തിൽ നിന്ന് ആണ് നമ്മൾ ആത്മാവിനെ കുറിച്ച് അറിയുന്നത്. ഏത് ശബ്ദത്തിൽ നിന്ന്? തത്വമസി എന്ന് പറയുന്നു. ആ പരമാത്മ വസ്തു നീയാണ് എന്ന് ഉപദേശിക്കുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ അറിവുണ്ടാക്കി തരുന്നത് എന്താണ്? ആ വാക്യമാണ്, ശ്രുതി വാക്യമാണ്. ആ ശ്രുതി വാക്യം പ്രമാണമാണ്. ഈ പ്രമാണം എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? അധ്യാസത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. അപ്പൊ അധ്യാസമുള്ളവനാണ് ഈ പ്രമാണം ഉള്ളത്. അധ്യാസമില്ലാത്തവനവിടെ പ്രമാണമില്ല. അധ്യാസമുള്ളവനാണ് ജിജ്ഞാസുവാകുന്നത്, ശിഷ്യനാകുന്നത്, ശ്രുതിവാക്യം ശ്രവണം മനനം നിധിധ്യാസനം എല്ലാം ചെയ്യുന്നത്, വിദ്യയെ നേടുന്നത്, മോക്ഷത്തെ പ്രാപിക്കുന്നത്, എല്ലാം അധ്യാസമുള്ളവനാണ്. അവൻ ഈ പ്രമാണത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്നല്ല അവൻ ഉണ്ടാകേണ്ട എന്ത്? അവസാനം വിദ്യ. അപ്പൊ അവിദ്യയെ ആശ്രയിച്ച് എങ്ങനെ വിദ്യ ഉണ്ടാകും എന്നാണ്. കഥം പുനഃ, എങ്ങനെയാണ് അവിദ്യാവത് വിഷയാണി? അവിദ്യാവാന് വിഷയമായിരിക്കുന്നത് എന്ത്? പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണിച, പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും എന്നാണ്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ പ്രമേയം ഉണ്ടാകുമെന്നാണ്. യഥാർത്ഥ അനുഭവം എങ്ങനെ ഉണ്ടാകും? അവിദ്യയിൽ നിന്ന് വിദ്യ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ഭ്രമത്തിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുമോ? ഭ്രമം നിമിത്തമായിട്ടാണോ ശരിയായ ജ്ഞാനം ഉണ്ടാകുന്നത്? അതാണ് ചോദ്യം. സമാനം പറയുന്നു, ഉച്യതേ ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ പ്രമാതൃത്വ അനുപപത്തു പ്രമാണപ്രവൃത്തി അനുപത്തേഹി നഹി ഇന്ദ്രിയാണി അനുപാദായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവതി നച്ച അധിഷ്ഠാനമന്ദിരേണ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവതി നച്ച അനധ്യസ്ത ആത്മഭാവേന ദേഹേന കശ്ചിത് വ്യാപ്രിയത്തെ നച്ച ഏതസ്മിൻ സർവസ്മിൻ അസതി അസംഗസ്യ ആത്മനഃ പ്രമാതൃത്വം ഉപപദ്യതി നച്ച പ്രമാതൃത്വമന്ദിരേണ പ്രമാണപ്രവൃത്തിരസ്തി തസ്മാത് അവിദ്യാവത് വിഷയാണി ഏവ പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണിച്ച. ഇവിടെ പറയുന്നത് അധ്യാസത്തെ വിശദീകരിക്കുകയാണ്. നമ്മളിത് മുമ്പ് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുകൂടെ വിശദീകരിക്കുന്നു. ഇവിടുത്തെ നിർണയം എന്താണ്? തീർച്ചയായും അധ്യാസത്തെ അവിദ്യയെ മുൻനിർത്തി തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത്. അവിദ്യ ആശ്രയിച്ചിട്ട് തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അവിദ്യ ആശ്രയിക്കാതെ വിദ്യ ഉണ്ടാകത്തില്ല. അധ്യാസത്തെ ആശ്രയിച്ച് തന്നെയാണ് വിദ്യ ഉണ്ടാകുന്നത്. ശാസ്ത്രവും പ്രമാണവും എല്ലാം എന്താണ്? അവിദ്യയുള്ളവന് തന്നെയാണ്, അവിദ്യയുള്ളവൻ തന്നെയാണ് ഇതിലെല്ലാം പ്രവർത്തിക്കേണ്ടത് എന്ന് തന്നെ സമർത്ഥിക്കുന്നു. ആണ് വരുന്ന ഉച്ചതി പറയാം, സമാധാനം പറയാം എന്ന് ഇവിടെ ഗുരു പറയുകയാണ്. ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ ദേഹം ഇന്ദ്രിയം മുതലായവയിൽ അഹം എന്നുള്ള അഭിമാനവും മമ എന്നുള്ള അഭിമാനവും ഇല്ലാത്തവന് പ്രമാതൃത്വ അനുപത്വ പ്രമാതൃത്വം ഉണ്ടാകത്തില്ല എന്നാണ്. ദേഹേന്ദ്രിയാദികൾ, ദേഹത്തിൽ അഹം എന്നുള്ള അഭിമാനമുണ്ട്. അതുകൊണ്ടാണ് കൈ നെഞ്ചത്ത് വെച്ചിട്ട് ഞാൻ എന്ന് പറയുന്നത്. നീ ആരും ഞാൻ. അപ്പൊ അവിടെ ദേഹത്തിൽ അഹം അഭിമാനമുള്ളതുകൊണ്ടാണ് ഞാൻ. ഞാൻ ദേഹമെന്ന് നമ്മൾ സാധാരണ പറയാറില്ല, പക്ഷെ ഞാനെന്ന് പറഞ്ഞിട്ട് ദേഹത്തെ തൊട്ട് കാണിക്കും. അപ്പോൾ ദേഹം എന്ന് ഞാനെന്നുള്ള ആ ബോധം ഊന്നി നിൽക്കുന്നത് ദേഹത്തിലാണ്. അതുകൊണ്ടാണ് ശരീരത്തെ തൊട്ട് കാണിക്കുന്നത്. അപ്പൊ ദേഹത്തിൽ അഹം എന്ന് പറയുന്ന അഭിമാനമുണ്ട്, അതേ ദേഹത്തിൽ തന്നെ എന്റേത് എന്നുള്ള അഭിമാനമുണ്ട്, ഇന്ദ്രിയങ്ങളിൽ ശരീരാവയവങ്ങളിൽ എന്റേതെന്നുള്ള അഭിമാനമുണ്ട്. ഇത്തരം അഭിമാനം ഇതിനാണ് അധ്യാസം എന്ന് പറഞ്ഞത്. അത് മുമ്പ് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പൊ ദേഹേന്ദ്രിയാദിഷു അഹം മമ അഭിമാനരഹിതസ്യ, ഇങ്ങനെ ഒരു അഭിമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇത്തരം ഒരു അധ്യാസം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇത് ധർമ്മി അധ്യാസം. ദേഹത്തിൽ ഞാനെന്നുള്ള ഭാവം ഉണ്ടാവുക നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ധർമ്മി അധ്യാസമാണ്. അങ്ങനെയുള്ളൊരു അധ്യാസം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അഹം ഞാൻ മമ എന്റെ എന്നുള്ള അഭിമാനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, പ്രമാതൃത്വം അനുഭവത്തു, പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. ഞാൻ പ്രമാതാവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയായ അറിവുള്ളവനാണ് എന്നുള്ള ആ ഭാവം ഉണ്ടാകത്തില്ല. പ്രമാതാവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, പ്രമ ആശ്രയിച്ചിരിക്കുന്നവൻ, അതാണ് പ്രമാതാവ്. ഞാൻ പുസ്തകം എന്ന് അറിയുമ്പോൾ അറിവ് എന്നിലിരിക്കുന്നു, ആ അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന ഞാൻ പ്രമാതാവായി. അപ്പൊ എന്നിൽ പ്രമാതാവിന്റെ ഭാവം വരുന്നു, ഞാൻ പ്രമാതാവാണ് എന്നുള്ള ഒരു അവസ്ഥ വരുന്നു, അതിനാണ് പ്രമാതൃത്വം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ ഭാവം, ആ വസ്തുവിന്റെ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ത്വം ത എന്ന് പദത്തിന്റെ അവസാനം ചേർക്കുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്നു, മനുഷ്യത്വം, ബ്രാഹ്മണത്വം എന്നെല്ലാം പറയുന്നു. ത്വം ചേർക്കുന്നതിന് വേണ്ടി ആ വസ്തുവിന്റെ സവിശേഷതയെ, അവസ്ഥയെ, ധർമ്മത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രമാതാവിന്റെ സ്വഭാവം, അതിനാണ് പ്രമാതൃത്വം എന്ന് പറയുന്നത്. ആ പ്രമാതാവിന്റെ സവിശേഷത, ആ പ്രമാതാവ് എന്നുള്ള ഭാവം, അത് വരണമെങ്കിൽ എന്ത് വേണം? അവിടെ ഈ അധ്യാസം സംഭവിക്കണം. ഇത്തരം അഭിമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലേ ഞാനെന്നുള്ള ഭാവം വരത്തുള്ളൂ. പ്രമാതാവ് ഞാനെന്ന് അഭിമാനിക്കുന്നുണ്ട്, അതായത് അല്ലെങ്കിൽ ഞാനെന്നുള്ള ഈ അഭിമാനം ജീവനാണ് ഉള്ളത്, ഞാനെന്നുള്ള അഭിമാനം ഉള്ളവനാണ്. ഞാനെന്നുള്ള അഭിമാനത്തെ അഹങ്കാരം എന്ന് പറയുന്നു. ഞാനെന്നുള്ള അഭിമാനം എവിടെയാണോ നിലനിൽക്കുന്നത് അതിനെ ജീവൻ എന്ന് പറയുന്നു. ആ ജീവൻ എപ്പോഴാണോ ഞാനിതിനെ അറിയുന്നു എന്ന ഭാവത്തിൽ എത്തിച്ചേരുമ്പോൾ അതേ ജീവനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. അഹങ്കാരം, ജീവൻ, പ്രമാതാവ്, ജീവന്റെ തന്നെ രണ്ട് ഭാവമാണ് അഹം എന്നുള്ളതും പ്രമാതൃത്വം എന്ന് പറയുന്നത്. ജീവൻ എപ്പോഴാണോ അറിയുന്നവനായിരിക്കുന്നത് അപ്പോൾ അത് പ്രമാതാവാകുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അന്ധക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധി, ആ ഉപാധിയോട് വ്യാപിച്ച് അല്ലെങ്കിൽ ആ ഉപാധിയോട് വ്യാപിച്ച് ആത്മചൈതന്യം നിൽക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. അതിന് ശാസ്ത്രീയമായ ഭാഷയിൽ പറയുന്നത് എന്താണ്? ആത്മാവിന് അന്ധക്കരണം വിശേഷണമായിരിക്കുമ്പോൾ ആ ആത്മാവിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു എന്ന് പറയും. വിശേഷണമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്, ആത്മചൈതന്യം ആ അന്ധക്കരണത്തിൽ വ്യാപിച്ചിരിക്കുമ്പോൾ, വ്യാപിച്ചിരുന്നുകൊണ്ട് വിഷയങ്ങളെ അറിയുമ്പോൾ അറിയുന്നവനെ പ്രമാതാവ്. അപ്പോൾ വിഷയങ്ങളെ അറിയുന്ന ഒരവസ്ഥയിലേക്ക് ആ ആത്മാവ് എത്തണമെങ്കിൽ ആ ആത്മചൈതന്യം ഈ അന്ധക്കരണത്തിലേക്ക് വ്യാപിക്കണം. ഈ അന്ധക്കരണം ആത്മചൈതന്യത്തിലേക്ക് വ്യാപിക്കുക, അതിനെയാണ് നമ്മൾ വേറൊരു ഭാഷയിൽ പറയുന്ന അധ്യാസം എന്ന് പറയുന്നത്. ഇതരേതര അധ്യാസം, അന്യോന്യ അധ്യാസം എന്ന് പറയുന്നത് അത് തന്നെ. അങ്ങനെയുള്ള ആ അധ്യാസം, അതാണ് പ്രമാതൃത്വം, പ്രമാതാവ് എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ആത്മാവിനുണ്ടാകുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അതിന് ജീവൻ എന്ന് പറയുന്നത്. അത് കർത്താവും ഭോക്താവും പ്രമാതാവും എല്ലാമായിരിക്കുമ്പോൾ അതിനെ നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നു. അതിന്റെ ഒരു പ്രത്യേക ഭാവത്ത് അറിയുന്നവനായിരിക്കുമ്പോൾ അതിനെ പ്രമാതാവ് എന്ന് വിളിക്കുന്നു. പറയുന്നു, ഈ അഹം മമ അഭിമാനം കൂടാതെ പ്രമാതൃത്വം ഈ ആത്മാവിൽ ഉണ്ടാകത്തില്ല, അനുഭവത്തോ എന്നാണ്. പ്രമാതൃത്വം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പ്രമാണ പ്രവൃത്തി അനുഭവത്തെ, പ്രമാണ പ്രവർത്തനം നടക്കുന്നില്ല. ഞാൻ പ്രമാതാവാകുമ്പോഴാണ്, അറിയുന്നവനാകുമ്പോഴാണ് അറിവ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയാണ് പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. അറിവിന് വേണ്ടിയുള്ള പ്രവൃത്തി എന്താണ്? ഉള്ളിലിരിക്കുന്ന അന്ധകരണം വിഷയത്തിലേക്ക് വ്യാപിക്കുക, അതാണ് അറിവിന് വേണ്ടിയുള്ള പ്രവൃത്തി. അപ്പോൾ ആ പ്രവൃത്തി, അതിനാണ് പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രമാണ പ്രവൃത്തി പ്രമാതാവ് ഉണ്ടെങ്കിലേ സംഭവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അറിയുന്നവൻ ഉണ്ടെങ്കിലേ അറിവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുള്ളൂ എന്നാണ്. ഇതിനെല്ലാം എന്ത് വേണം? അഹം മമ അഭിമാനം കാരണമാണ് എന്ന് വെച്ചാൽ അധ്യാസം കാരണമാണ് എന്നർത്ഥം. അപ്പോൾ പ്രമാതൃത്വം, പ്രമാണ പ്രവൃത്തി ഇതെല്ലാം അധ്യാസം കൊണ്ടേ സംഭവിക്കുന്നുള്ളൂ നഹി ഇന്ദ്രിയാണി അനുപാതായ പ്രത്യക്ഷാദി വ്യവഹാര സംഭവതി. ഇന്ദ്രിയാണി അനുപാതായ, ഇന്ദ്രിയങ്ങളെയും മറ്റും ആശ്രയിക്കാതെ സ്വീകരിക്കാതെ, ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കാതെ, അപ്രവൃത്തി അനുപാതായ, ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിക്കാതെ പ്രത്യക്ഷാദി വ്യവഹാര, പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്ന സംഭവതി. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാലേ പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കത്തുള്ളൂ എന്നാണ്. അതിനും അപ്പോൾ അധ്യാസം കാരണമാണ്. അധ്യാസം ഉണ്ടാകുന്നു, അവിടെ പ്രമാതൃത്വം ഉണ്ടാകുന്നു, അറിയുന്നവൻ അവിടെ വരുന്നു. അപ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം. അതായത് നമ്മുടെ കണ്ണടക്കിയും തുറക്കുകയും വേണം, ചെവി കൊണ്ട് കേൾക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കണം. എന്നുവെച്ചാൽ അധിഷ്ഠാന മന്ത്രേണ ഇന്ദ്രിയാണാം വ്യവഹാരക സംഭവം. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിലോ അതിനൊരു ആധാരം വേണം. ഇന്ദ്രിയങ്ങൾ എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു? ഈ ശരീരത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും ആശ്രയിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ സ്ഥൂലമായ അധിഷ്ഠാനം ഈ സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിലൂടെയാണ് ഇന്ദ്രിയങ്ങൾ ബാഹ്യദേശത്തേക്ക് പോകുന്നത്. അതിന് സഹായിക്കുന്ന എന്താണ്? സൂക്ഷ്മ ശരീരമാണ്. അതാണ് അധിഷ്ഠാന മന്ദിരേണ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളാകുന്ന അധിഷ്ഠാനം. അത് അന്തരേണ കൂടാതെ ഇന്ദ്രിയാണാം വ്യവഹാര സംഭവതി, ഇന്ദ്രിയങ്ങളുടെ വ്യവഹാരം പ്രവൃത്തി എന്ന സംഭവതി സംഭവിക്കത്തില്ല എന്നർത്ഥം. അതിനും അധ്യാസം ആവശ്യമാണെന്നർത്ഥം. ചൈതന്യം ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ശരീരം ചൈതന്യവത്തായി ആ ശരീരത്തിനോട് ഇന്ദ്രിയം താതാത്മ്യപ്പെട്ട് ആ ഇന്ദ്രിയവും ചൈതന്യവത്തായാൽ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമുള്ളൂ എന്നാണ്. ബാഹ്യമായി കാണുന്ന ഇന്ദ്രിയങ്ങളെല്ലാം മൃതശരീരത്തിനുമുണ്ട്, അവിടെ പ്രവർത്തനം നടക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ചൈതന്യ താതാത്മ്യം ആ ശരീരത്തിലില്ല, അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ അവിടെ ഇല്ല. സ്ഥൂല ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം, കണ്ണടയ്ക്കുക തുറക്കുക ഇതൊന്നും മൃതശരീരത്തിൽ നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ചൈതന്യ താതാത്മ്യമില്ല, അധ്യാസമില്ല. അതുകൊണ്ട് അപ്പം മരണമെന്ന് പറയുന്നതിന്റെ വാസ്തവത്തിൽ എന്താണ്? ഈ സ്ഥൂല ശരീരത്തോടുള്ള അധ്യാസം താൽക്കാലികമായി വിടുന്നതാണ് മരണം. അതാണ് മരണമെന്ന് പറയുന്നത്. താൽക്കാലികമായി വിടലല്ല, വിടലാണ് നിത്യമായിട്ടുള്ള വിടലല്ല. അപ്പോൾ മരണം സംഭവിക്കുന്നു. സ്ഥൂല ശരീരത്തോടുള്ള അധ്യാസം തൽക്കാലത്തേക്ക് വിട്ടു. അധ്യാസം നിലനിൽക്കും. സൂക്ഷ്മ ശരീരത്തിനും സൂക്ഷ്മ ഇന്ദ്രിയങ്ങളിലും മന്ദകരണത്തിനും എല്ലാം അധ്യാസം തുടരുന്നു. പക്ഷേ സ്ഥൂല ശരീരവുമായിട്ടുള്ള അധ്യാസം വിടുന്നു. അപ്പോൾ സ്ഥൂല ശരീരത്തിൽ താതാത്മ്യ അധ്യാസമില്ലാത്തതുകൊണ്ട് സ്ഥൂല ശരീരത്തിൽ ചൈതന്യമില്ല. ചൈതന്യമില്ലാത്തതുകൊണ്ട് കണ്ണ് അടക്കുകയും തുറക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അതിനോട് പറയുന്നത് എന്താണ്? അധിഷ്ഠാന മന്ദിരേണ ഈ അധിഷ്ഠാനം കൂടാതെ എന്ന് വെച്ചാൽ ചൈതന്യവത്തായ ശരീരത്തോട് താതാത്മ്യപ്പെട്ട് ഇന്ദ്രിയങ്ങളിൽ ചൈതന്യം പ്രസരിക്കാതെ വ്യവഹാര സംഭവതി, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം സംഭവിക്കത്തില്ല. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമല്ലോ എന്ന് ചോദിച്ചാൽ അവിടെയും അധ്യാസം സംഭവിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിനും അധ്യാസമുണ്ട്, അതുകൊണ്ട് അവിടെ ഇന്ദ്രിയങ്ങൾ ചൈതന്യവത്തായി സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിക്കും, പക്ഷേ സ്ഥൂല ശരീരത്തിൽ പ്രവർത്തിക്കത്തില്ല. എന്നുവെച്ചാൽ അധ്യസ്ത അനധ്യസ്ത ആത്മഭാവേന ദേഹേന കശ്ചിത് വ്യാപ്രിയതി എന്ന് പറയുന്നു. അനധ്യസ്ത ആത്മഭാവേന, ആത്മഭാവം ജ്ഞാനെന്ന ഭാവം, ആ ജ്ഞാനെന്ന ഭാവത്തെ ആരോപിക്കാതെ അനധ്യസ്തമായി, ജ്ഞാനെന്ന ഭാവത്തെ ആരോപിക്കാതെ ഉള്ള ദേഹേന ദേഹം കൊണ്ട്, ഈ ദേഹത്തിൽ ഞാനെന്നുള്ള ഭാവം കൂടാതെ കശ്ചിത് ന വ്യാപ്രിയതേ ആരും തന്നെ വ്യാപരിക്കുന്നില്ല എന്നാണ്. ദേഹത്തിൽ ഞാനെന്നുള്ള ഒരു ഭാവം വരാതെ ആരും തന്നെ വ്യാപരിക്കുന്നില്ല. കശ്ചിത് എന്ന് പറഞ്ഞാൽ ഒരാളെയും വിടുന്നില്ല. എവിടെയെങ്കിലും ദേഹം കൊണ്ടുള്ള പ്രവൃത്തി കാണുന്നുണ്ടോ അത് കശ്ചിത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം എടുക്കരുത്, സർവ്വപ്രാണികളെയും എടുത്തോണം. ഉറുമ്പും പാറ്റയും പുഴുവും എല്ലാം എടുക്കാം. എവിടെയെങ്കിലും ശരീരം കൊണ്ടുള്ള പ്രവൃത്തി കാണുന്നുണ്ടോ വൃക്ഷലതാദികളെ എല്ലാം എടുക്കാം. അവിടെയെല്ലാം എന്താണ്? ചൈതന്യം എവിടെയുണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? അധ്യസ്ത ആത്മഭാവമുണ്ട്, ഞാനെന്നുള്ള ഭാവമുണ്ട്. ആത്മഭാവം ഞാനെന്ന ഭാവം അതുണ്ട്. അത് സ്ഥൂലമായിരിക്കും, മനുഷ്യനിൽ അത് സ്ഥൂലമായി പ്രകടമാവും. ബോധത്തിന്റെ വികാസ പരിണാമം കൂടിയിരിക്കുന്നിടത്ത്, കൂടുതൽ വികസിച്ചിരിക്കുന്നിടത്ത് ആ ഞാനെന്നുള്ള ഭാവം സ്ഫുടമായിരിക്കും. ക്ഷുദ്രജീവികളിലൊക്കെ ആ ഭാവം കുറവായിരിക്കും. പ്രാണികളും അപ്പോൾ മലയാളത്തിൽ തന്നെ ഞാനെന്ന് പറയുമോ എന്ന് ചിന്തിക്കരുത്. ഞാനെന്ന് മലയാളത്തിലാണ് പറയുന്നത്. ഈ പ്രാണികൾക്കെല്ലാം ഈ ഭാഷ വശമുണ്ട്, അവരെല്ലാം ഇതുപോലെ ഞാനെന്ന് പറഞ്ഞിട്ടാണോ പ്രവർത്തിക്കുന്നത് വൃക്ഷവും ലതകളും എന്നൊന്നും ചോദിക്കരുത്. അവിടെ എന്തുണ്ട്? ചൈതന്യത്തിന്റെ സ്ഫുരണം അവിടെയുണ്ട്, സർവപ്രാണിയിൽ. ആ ചൈതന്യ സ്ഫുരണം എന്തുണ്ട്? അതിന്റെ സ്ഥൂല ശരീരത്തിലുണ്ട്. അധ്യസ്ഥാത്മഭാവം എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ള ദേഹത്തോടുകൂടി, ചൈതന്യ സ്ഫുരണത്തോടുകൂടി ആ ദേഹത്തോടുകൂടി ഏതെങ്കിലും തരത്തിൽ അവരുടെ ഭാഷയിൽ, പക്ഷെ മൃഗാദികളുടെ ഭാഷയിൽ, അങ്ങനെയുള്ള ഒരു ബോധത്തോടുകൂടി അനുഭവത്തെ പ്രകടമാക്കുന്നതിനുള്ള ഉപാധി മാത്രമാണ് ഭാഷ. ഭാഷയല്ല അനുഭവം. ഭാഷ എന്ന് പറയുന്നത് ഏതുമാകാം. അതെന്ത് ചെയ്യുന്നു? അനുഭവത്തെ വിനിമയം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി, ആശയവിനിമയത്തിനുള്ള ഉപാധി. അത് ഏത് ഭാഷയുമാകാം. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു? അനുഭവത്തെ സ്ഫുരിപ്പിക്കുന്നു ഭാഷ, അല്ലെങ്കിൽ അനുഭവത്തെ വിനിമയം ചെയ്യിക്കുന്നു ഭാഷ. ആ ഭാഷയിലുള്ള കാര്യം അനുഭവത്തിലാണ്. അപ്പോൾ ആ ചൈതന്യത്തെക്കുറിച്ചുള്ള സ്ഫുരണം, ആ സ്ഫുരണം സ്ഥൂലദേഹത്തിലേക്ക് വ്യാപിക്കാതെ ന കശ്ചിത് വ്യാപ്രിയതയെ ഈ ലോകത്ത് ആരും പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ചോദിക്കും നമ്മൾ, നമുക്കെപ്പോഴും ഉത്കണ്ഠയുള്ള ജ്ഞാനിയെ കുറിച്ചാണ്. അപ്പോൾ ജ്ഞാനിയോ? അങ്ങനെയാണെങ്കിൽ ജ്ഞാനിയും പ്രതിക്കൂട്ടിലാവും. മുക്തനും പറയുന്നു അതെ, ജ്ഞാനിയും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അടുത്തതിനെക്കുറിച്ച് പറയും. ദേഹത്തിൽ ചൈതന്യ സ്ഫുരണമില്ലാതെ ദേഹം കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. ആ ചൈതന്യ സ്ഫുരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്തോന്നു? ഞാൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ചിലർ മനഃപൂർവ്വം ഞാനെന്ന് പറയാതിരിക്കും ജ്ഞാനിയാകാൻ വേണ്ടി. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനിയാവും. അപ്പം ജ്ഞാനിയാണെന്ന് നമ്മൾ ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനെന്ന് പറയാതിരിക്കണം. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനിയാവും. അപ്പം ജ്ഞാനിയാണെന്ന് നമ്മൾ ധരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനെന്ന് പറയാതിരിക്കണം. അങ്ങനെ പറയാതിരുന്നോണ്ട് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. ഞാനുണ്ടായിരിക്കും എന്നാണ് ജ്ഞാനിക്കും. അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന കശ്ചിത് നവ്യാപ്രിയതി എന്നാണ്. അതായത് ചൈതന്യത്തിന്റെ സ്ഫുരണം വേറെ, അഹംഭാവം വേറെ. ഞാനെന്ന് പറയരുതെന്ന് പറയുന്നത് അഹംഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അഭിമാനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്ഫുരണത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഫുരണത്തെ ഞാനെന്നുള്ള ഭാഷ കൊണ്ട് വിനിമയം ചെയ്യുന്നതുകൊണ്ട് ജ്ഞാനിക്ക് അപകടമൊന്നും പറ്റത്തില്ല. അതിനു പകരം വേറെ ഏതെങ്കിലും ഭാഷ ഉപയോഗിച്ചാലും സ്ഫുരണത്തിൽ വ്യത്യാസം വരുന്നില്ല. അഹംഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന് പറയരുതെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. പറയുന്നു അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന. ഈ ശരീരത്തിലോട്ട് ചൈതന്യ സ്ഫുരണത്തെ കൂടാതെ, ചൈതന്യത്തിലോട്ട് ഈ ശരീരത്തിൽ അത് കൂടാതെ ആർക്കും വ്യാപരിക്കാൻ പറ്റത്തില്ല. ആ ശരീരത്തിലേക്ക് ചൈതന്യം വ്യാപിച്ച് ഇന്ദ്രിയങ്ങളിൽ വ്യാപരിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് പറയുന്നു ഏതസ്മിൻ സർവസ്മിൻ അസതി. ഇതൊന്നും കൂടാതെ, ഏതസ്മിൻ സർവസ്മിൻ അസതി, ഇത് യാതൊന്നും കൂടാതെ എന്താണ്? അസംഗസ്യ ആത്മനഹ പ്രമാതൃത്വം ഉപപദ്യതേ. ആത്മാവ് അസംഗമാണ്, അതിൽ പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അധ്യാസം സംഭവിക്കാതെ പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അതായത് പ്രമാ, ജ്ഞാനിക്ക് പ്രമേയുണ്ടെങ്കിൽ ജ്ഞാനിയിൽ പ്രമാതൃത്വമുണ്ട്. പ്രമാതൃത്വം ഉണ്ടെങ്കിൽ എന്താണ്? അവിടെ അധ്യാസം സംഭവിച്ചിരിക്കുന്നു. അജ്ഞാനിക്കും അതുപോലെ തന്നെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിനി പറയും. രണ്ടിടത്തും സംഭവിക്കുന്നുണ്ട്, പക്ഷെ രണ്ടും വ്യത്യാസമാണ്. സംഭവിക്കുന്നില്ല എന്നിടത്തുള്ള വ്യത്യാസം എന്താണെന്ന് അടുത്ത് പറയും. സർവസ്മിൻ അസതി, ഇതൊന്നും കൂടാതെ എന്താണ്? അസംഗസ്യ ആത്മനഹ പ്രമാതൃത്വം ഉപപദ്യതേ. അസംഗനായിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും പ്രമാതൃത്വം ഉണ്ടാകത്തില്ല. അതായത് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകത്തില്ല എന്നർത്ഥം. പറഞ്ഞു വരുമ്പോൾ എന്തായി? അവിദ്യ ഉണ്ടെങ്കിലേ വിദ്യ ഉണ്ടാകുന്നായി. നമ്മുടെ സംശയം എന്തായിരുന്നു? അവിദ്യ കൊണ്ട് വിദ്യ ഉണ്ടാകുമോ എന്നാണ്. ഇവിടെ ഇപ്പോൾ പറയുന്ന എന്താണ്? പറഞ്ഞു വന്ന എന്താണ്? വിദ്യ, ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അവിടെ അവിദ്യ ഉണ്ടായിരിക്കണം. അവിദ്യയില്ലെങ്കിൽ വിദ്യയുമില്ല എന്നാണ്. അവിദ്യയില്ലാത്തവന് വിദ്യയുടെ ആവശ്യമില്ല. അവിദ്യയില്ലാത്ത എന്താണോ, അതാണ് പറഞ്ഞത് അസംഗസ്യ ആത്മനഹ. അസംഗമായിരിക്കുന്ന ആത്മാവിൽ അവിദ്യയുമില്ല, വിദ്യയുമില്ല എന്നാണ്. അവിടെ രണ്ടുമില്ല. അവിദ്യ വേണമോ, അവിടെ അവിദ്യ മുൻപേ ഉണ്ടായിരിക്കണം. അവിദ്യ ആശ്രയിച്ചേ വിദ്യ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ രണ്ടുമില്ലാതിരിക്കണം, അസംഗമായിരിക്കണം എന്നാണ്. എന്നുവെച്ചാൽ പ്രമാതൃത്വം അന്തരേണ പ്രമാണ പ്രവൃത്തിരസ്തി. പ്രമാതൃത്വം കൂടാതെ പ്രമാണങ്ങൾ പ്രവർത്തിക്കത്തില്ല. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അറിയുന്നവനില്ലാതെ അറിവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രവൃത്തികളും സംഭവിക്കത്തില്ല എന്നർത്ഥം. തസ്മാത്, അതുകൊണ്ട് എന്താണ്? അവിദ്യാവത് വിഷയാണി ഏവ. അവിദ്വാന് തന്നെയാണ്, അവിവേകിക്ക് തന്നെയാണ് പ്രത്യക്ഷാദീനി പ്രമാണാനി ശാസ്ത്രാണിജ. പ്രത്യക്ഷാദി പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും വേദവും ശാസ്ത്രങ്ങളും എല്ലാം അജ്ഞാനിക്കാണ്. ഈ ശാസ്ത്രം, ശാസ്ത്ര അഭ്യസനം, ഇതെല്ലാം അജ്ഞാനിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ പ്രമാണങ്ങളും, ഗുരുവും ഗുരു ഉപദേശവും ശിഷ്യനും ശിഷ്യന്റെ ജ്ഞാനപ്രാപ്തിയും എല്ലാം എന്താണ്? ഇതെല്ലാം അവിദ്വാനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമ്മുടെ സംശയം വരുന്നത് എന്താണ്? അപ്പോൾ ജ്ഞാനിക്കോ? പറയുന്നു പശ്വാദി വിശ്വ അവിശേഷ. ജ്ഞാനി ഇക്കാര്യത്തിനെന്താണ്? പശ്വാദിഭി അവിശേഷാ എന്നുവെച്ചാൽ തുല്യത്വാ. ജ്ഞാനിയുടെ മനുഷ്യനോടല്ലോ ഉപമിക്കുന്നത് മൃഗത്തോടാണ്. പശു എന്ന് വെച്ചാൽ മൃഗം, മലയാളത്തിൽ പശുവല്ല. മലയാളത്തിൽ പശു എന്ന് പറഞ്ഞാൽ പാല് കറക്കുന്ന പശു. സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നർത്ഥം. സംസ്കൃതത്തിൽ ആടിനെയും പശു എന്നാണ് വിളിക്കുന്നത്. പശുവാദിപി എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് തുല്യമാണ് എന്നർത്ഥം. ആരെ? ഇക്കാര്യത്തിൽ ജ്ഞാനി. അതായത് വ്യവഹാരത്തിന്റെ കാര്യത്തിൽ പ്രമാണ പ്രമാതൃത്വ വ്യവഹാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയും പശുവാദിപി അവിശേഷാന്ന് വെച്ചാൽ തുല്യത്വം, മൃഗങ്ങൾക്ക് സമമാണ് എന്നർത്ഥം. അത്രയും ജ്ഞാനി മോശമാക്കിയോ? ആർക്കും പ്രയാസം തോന്നരുത്. ജ്ഞാനി മൃഗങ്ങളോട് ഉപമിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കുന്നു എങ്ങനെയാണ്. യഥാഹി, അത് പറയാം. ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പശ്വാദേഹ ശബ്ദാദിഭി ശ്രോത്രാദീനാം സംബന്ധേ സതി ശബ്ദാദി വിജ്ഞാനേ പ്രതികൂലേ ജാതേ തതോ നിവർത്തന്തേ. എങ്ങനെയാണ് ജ്ഞാനിയും മൃഗങ്ങൾക്ക് തുല്യമാകുന്നത്? പശ്വാദേഹ, മൃഗങ്ങളും മറ്റും പക്ഷിമൃഗാദികളെല്ലാം. എന്തിനു പക്ഷിമൃഗാദികൾ മാത്രമല്ല, വൃക്ഷലതാദികൾ പോലും. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ സതി, അവിടെ സംഭവിക്കുന്നുണ്ട് പ്രമാണ വ്യവഹാരം. അവയ്ക്കുമുണ്ട് ഇന്ദ്രിയങ്ങൾ, പക്ഷിമൃഗാദികൾക്കുമുണ്ട്. നമ്മുടെ പശുവിനെ തന്നെ എടുക്കാം. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ, നമ്മളതിനെ സ്നേഹത്തോടുകൂടി അടുത്ത് നിന്നിട്ട് ബാബ എന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശബ്ദവുമായിട്ട് അതിന്റെ ശ്രോത്ര ഇന്ദ്രിയത്തിന് സംബന്ധം ഉണ്ടാകും. ശബ്ദാദിഭി ശ്രോത്രാദീന സംബന്ധേ സതി, ശബ്ദാദികൾക്ക് ശ്രോത്രേന്ദ്രിയവുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ശബ്ദാദി വിജ്ഞാനേ പ്രതികൂലേ ജാതേ. പശു നമ്മുടെ കൃഷി കയറി തിന്നുകയാണെങ്കിൽ, വിള നശിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശബ്ദം എന്തായിരിക്കും? പ്രതികൂലമായിരിക്കും. ശബ്ദാദി വിജ്ഞാനേ പ്രതികൂലേ ജാതേ, അതിന് മനസ്സിലാകും.